മലാക്കിയുടെ സമയത്തെ ജനം ദൈവത്തോട് പറയുന്ന നിന്ദാഗർഭമായ ആറാമത്തെ മറുപടിയാണ് ഇനിയും നാം കാണുവാൻ പോകുന്നത്. അപ്രകാരത്തുള്ള 8 മറു ചോദ്യങ്ങളാണ് ഈ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. അതിൽ 5 എണ്ണം നാം കണ്ടു കഴിഞ്ഞു. ഇനിയും ആറാമത്തെ മറുപടി എത്രയും നാം കാണുവാൻ തുടങ്ങുന്നത്. ദൈവത്തെ ഒരു ക്വിസ് പരിപാടിയിൽ കൊണ്ടുവന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ അത്ര ഈ ജനങ്ങൾ ഇടപെടുന്നത്. ദൈവം ഒരു പ്രസ്താവന നടത്തുന്നു. അപ്പോൾ ആ ജനം അവനോട് പറയുന്നത് അത് തെളിയിക്കുവാനത്രേ. ആ രാജ്യത്തിനെതിരെ ദൈവം 8 അതിഭയങ്കരമായ കുറ്റങ്ങൾ ആരോപിക്കുന്നു. അതിന്റെ മറുചോദ്യം എന്ന വണ്ണം ആ ജനം 8 അപ്രസക്തവും അന്ധവുമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ദൈവം അതിനെല്ലാം ശാന്തമെങ്കിലും തറപ്പിച്ച ഉത്തരങ്ങൾ അത്രേ നൽകുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള അവന്റെ ഉദ്ദേശം ആ ജനം ചെന്തിക്കൊണ്ടിരിക്കുന്ന വലിയ ആപത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കണം എന്നത്രേ. ഈ ചോദ്യങ്ങൾ വ്യാഖ്യാനിക്കുവാൻ ഇത് ചോദിച്ച ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ മക്കളിൽ ഒരു ചെറിയ ശേഷിപ്പ് സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നു. വളരെയധികം മടിച്ചും പകുതി മനസ്സോടും അവർ യെരുശലേം പട്ടണവും ദേവാലയവും പുനരുദ്ധരിക്കുവാൻ പരിപാടിയിട്ടു. അടിമത്വത്തിന്റെ ക്രൂരതയും കഷ്ടപ്പാടും ആ ജനം അറിഞ്ഞിരുന്നു. മിസ്രൈമിലായിരുന്ന തങ്ങളുടെ പിതാക്കന്മാർ ഇഷ്ടിക ചൂളയിൽ ഞരങ്ങിയതുപോലെ ഈ തലമുറയും ഞരങ്ങുകയായിരുന്നു. മടങ്ങി സ്വന്തം ദേശത്ത് വന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? സ്വന്തം ദേശത്തും അവർ കഷ്ടപ്പാടുകളിലൂടെയും പീഡനത്തിലൂടെയും നിരാശയിൽ കൂടിയും മാത്രം കടന്നുപോകുകയായിരുന്നു. സ്വന്തം മണ്ണിൽ മടങ്ങിയെത്തുമ്പോൾ എല്ലാം സന്തോഷകരവും മനോഹരവും എളുപ്പവും ആയിരിക്കുമെന്ന് ആ ജനം സ്വപ്നം കണ്ടിരുന്നെങ്കിലും സംഭവിച്ചത് അങ്ങനെയൊന്നുമല്ല. ദൈവത്തിന്റെ ശിക്ഷണ വിധങ്ങളത്രേ ഇവ. തെറ്റുതിരുത്തുവാനുള്ള ഒരു മാർഗമായിരുന്നു അതെങ്കിൽ തന്നെയും അതിന് ഉദ്ദേശിച്ച ഫലമുണ്ടായില്ല. ഈ ശിക്ഷണം ഒന്നുകിൽ താങ്കളെ ഉരുക്കുമാറാക്കും, തകർക്കുന്ന അനുഭവം, അനുദപിക്കുന്ന മനോഭാവം, അല്ലെങ്കിൽ കൂടുതൽ കഠിന ഹൃദയമുള്ള വ്യക്തിയാക്കും. മലാക്കിയുടെ സമയത്തെ ജനങ്ങൾ കൂടുതൽ കാഠിന്യമുള്ളവരായി, കയ്പ് നിറഞ്ഞവർ, ഉരുക്കുപോലെ അവർ കഠിന ഹൃദയരായി. ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് വെളിയിൽ വന്നിട്ടും ഒരു മാറ്റവും ഇല്ലാത്ത ഒരു വ്യക്തിയെപ്പോലെ അത്രേ അവർ ആയിരുന്നത്. അവർ അടിമത്തത്തിൽ നിന്നും വെളിയിൽ വന്നെങ്കിലും വാസ്തവത്തിൽ പഠിക്കേണ്ട പാഠം അവർ പഠിച്ചില്ല. സത്യത്തിൽ അവർക്ക് വേണ്ടി ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കുന്നത് ഇതിലുപരി അധികമൊന്നുമില്ല. ആ ജനത്തെ തിരുത്തി തിരുത്തി ദൈവം പോലും ക്ഷീണിച്ചു എന്ന് തോന്നുന്നു. ഈ തലമുറയ്ക്ക് 400 വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന വിഷച്ചെടികളായ പരീശന്മാരും സാധുക്യരും ശാസ്ത്രിമാരും വളർന്നു വന്നത് മുകളിൽ പറഞ്ഞു വന്ന മണ്ണിലായിരുന്നു. മലാക്കിയുടെ സമയത്തെ തലമുറയിൽ ഉണ്ടായിരുന്ന മറുതലിപ്പിൻ്റെതായ ചെറിയ ഒരു ഞൊണൽ, ആ രാഷ്ട്രത്തിൻ്റെ മേൽ ഉണ്ടായിരുന്ന ഒരു പോറൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സമയമായപ്പോഴേക്കും നിറഞ്ഞു നിന്ന ക്യാൻസറായി തീർന്നിരിക്കുന്നു. ഒരു ചെറിയ പാപം എത്രമാത്രം വലുതായി ശല്യം ചെയ്യുമെന്ന് ഇവിടെ നാം വ്യക്തമായി മനസ്സിലാക്കുന്നു. ജീവിതത്തിലെ രഹസ്യപാപങ്ങളെ ഉപേക്ഷിക്കൂ സുഹൃത്തെ. ആ ജനത്തിനിടയിലെ മാരകമായ പാപത്തിന്റെ വേരിനെ പറിച്ചു കളയുവാനുള്ള ലക്ഷ്യത്തോടെ ദൈവം അവർക്കെതിരെ 8 ആരോപണങ്ങൾ നിരത്തുന്നു. അതിനോടുള്ള അവരുടെ പ്രതികരണം അവരുടെ മനോഭാവത്തെ വെളിപ്പെടുത്തുന്നു. ആ 8 ആരോപണങ്ങളിൽ ഒന്നിൽ പോലും തങ്ങൾ കുറ്റക്കാരല്ല എന്നുള്ള വിധത്തിലാണ് അവരുടെ പ്രതികരണം. ദൈവം അവരെ സംശയിക്കുകയെങ്കിലും ചെയ്യുന്നതിൽ ആ ജനം അത്ഭുതപ്പെടുകയാണ്. മുറിവേൽക്കപ്പെട്ട ഒരു നിഷ്കളങ്കതയുമായി ആ ജനം നിൽക്കുന്നു. തങ്ങൾക്ക് ഈ ആരോപണങ്ങളൊക്കെ വേദന ഉണ്ടാക്കി എന്ന വിധത്തിലാണ് അവരുടെ നിൽപ്പ്. അവർക്കൊന്നും അറിയില്ല, ഇതൊന്നും ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെ അല്ല എന്ന അഭിനയം അത്രേ അവർക്കുണ്ടായിരുന്നത്. ദൈവം തങ്ങളെക്കുറിച്ച് തെറ്റായി ആരോപണം നടത്തിയതിനാൽ തങ്ങൾ വളരെയധികം ദുഃഖിക്കുന്നു എന്ന ഭാവത്തിൽ അവർ സംസാരിക്കുന്നു. തങ്ങളുടെ നേരെ തൊടുത്ത ആരോപണങ്ങൾ ഒന്നും തന്നെ മറുപടി അർഹിക്കുന്നില്ല എന്ന വിധത്തിൽ ആ ജനം അതിനെ നീക്കിക്കളഞ്ഞു. ദൈവത്തിന്റെ തുളച്ചു കയറുന്ന ആരോപണങ്ങൾക്ക് നേരെ ഈ ജനം ഉപയോഗിക്കുന്ന ആറാമത്തെ അർത്ഥമില്ലാത്ത ചോദ്യം അത്രേ തുടർന്ന് നാം ശ്രദ്ധിക്കുവാൻ പോകുന്നത്. ആ ജനം ചിലത് ചെയ്യുവാൻ അവരെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. 3:7 നാം വായിക്കുന്നു, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ആ ജനം വീരന്മാരാണ്. അവർ ദൈവത്തോട് പറയുന്നത് ശ്രദ്ധിച്ചേ, ദൈവമേ ഞങ്ങൾ മടങ്ങി വരുവാൻ നീ ഞങ്ങളോട് പറയുന്നു, ഞങ്ങൾ നിന്നെ വിട്ട് തിരിഞ്ഞുപോയി എന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ലല്ലോ. ദേവാലയത്തിലെ എല്ലാ ആരാധനകൾക്കും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നല്ലോ. കഴിവില്ലാതിരുന്നിട്ടും ഒരു പരിധിവരെ ഒക്കെ ഞങ്ങൾ ദശാംശം കൊടുക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഇതും അതും അങ്ങനെയും ഇങ്ങനെയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. കഴിഞ്ഞ വർഷം തന്നെ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു, ഞാൻ എന്തുമാത്രം പ്രയാസപ്പെട്ടാണ് അങ്ങനെ പ്രസാദിപ്പിക്കുവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തത്, ആരാധനയ്ക്ക് പോയത്, എന്തുമാത്രം കഷ്ടപ്പെട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ എന്നും രാവിലെയും വൈകിട്ടും ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ ദൈവമേ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കൂടു മെഴുകുതിരി കത്തിച്ചത് നീ മറന്നിട്ടാണോ ദൈവമേ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇന്നത്തെ ഈ തണുപ്പും പിടിച്ച് എന്നും രാവിലെ നിന്നെ ആരാധിക്കുവാനല്ലേ ഞങ്ങൾ ദേവാലയത്തിൽ കൂടുന്നത്. ഇനിയും ഞങ്ങൾ എങ്ങനെ മടങ്ങി വരണമെന്നാ നീ പറയുന്നത്? അല്ല, മടങ്ങി വരുവാൻ ഞങ്ങൾ നിന്നെ വിട്ടെങ്ങാണ്ട് പോയോ? സത്യത്തിൽ ആ ജനം ദൈവത്തിങ്കിൽ നിന്നും വളരെ ദൂരത്തിൽ പോയിരുന്നതിനാൽ തങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ഗ്രഹിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇന്ന് ആത്മികരെന്ന് ചിന്തിക്കുന്ന അനേകരുടെയും അവസ്ഥ ഇതുതന്നെ അത്രേ. യഥാർത്ഥ മടങ്ങിവരവാണ് ഇന്ന് ആവശ്യം. യാഥാർത്ഥ്യങ്ങളുടെ സ്ഥാനത്ത് ആചാരക്രമങ്ങളാണ് ഇന്ന്. യഥാർത്ഥ ശക്തി ഉണ്ടായിരിക്കേണ്ട സ്ഥാനത്ത് പ്രകടനങ്ങൾ മാത്രമാകുന്നു. ആത്മീയത്തിന്റെ സ്ഥാനത്ത് അലങ്കാരം മാത്രം, ക്രമത്തിൽ ആശ്രയിച്ചുള്ള ഒരു പോക്ക്. ഇന്ന് ഉപയോഗിക്കേണ്ട ആത്മീയ പദങ്ങൾ എല്ലാവർക്കും അറിയാം. പ്രാർത്ഥിക്കുവാൻ എഴുന്നേറ്റ് നിന്നാൽ ഒഴുകി വരുന്ന വാക്കുകൾ ആത്മീയത തിങ്ങിയത് തന്നെ. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ പ്രത്യേകം പദങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ ദൈവശക്തി നഷ്ടപ്പെട്ടിട്ട് നാളുകളായി. ഒരു രുചിയുമില്ലാത്ത ഒരുതരം സാൻമാർഗികതയിൽ ജനം ഇന്ന് സംതൃപ്തരാണ്. ആരോ എങ്ങാണ്ട് എഴുതി വെച്ച് ആരാധിച്ച ഒരു കൂട്ടം വാക്കുകൾ അർത്ഥം പോലും ഗ്രഹിക്കാതെ ഉരുവിട്ടിട്ടെല്ലാം ശരിയായി എന്ന ധാരണയിൽ ജനം അന്ധരായി ഉഴന്നു നടക്കുന്നു. തങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് തങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത അവസ്ഥ. ആരോ പറഞ്ഞതിന് അതിനെ ആത്മീയമായി കണക്കാക്കി നരകത്തിലേക്ക് മാത്രം പോകുന്ന പാവങ്ങൾ. പക്ഷേ ദൈവം പറയുന്നത് മടങ്ങി വരുവീൻ, നിങ്ങൾ എൻ്റെ അടുത്തു നിന്നും വളരെ ദൂരത്തിൽ പോയിരിക്കുന്നു, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ എന്നതുകൊണ്ട് അവർ എന്താണ് അർത്ഥമാക്കുന്നത്? അതെ, അനുദപിക്കുവാനുള്ള ആഹ്വാനം അത്രേ അത്. അനുദപിക്കുക എന്നാൽ അവൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക എന്നത്രേ. അനുദപിക്കുക, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക എന്ന് ദൈവം തൻ്റെ ജനത്തോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദൈവപൈതൽ ആയി തീർന്നിട്ടില്ലാത്തൊരു വ്യക്തിക്ക് ഞാൻ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുവാൻ സാധ്യമല്ല. കാരണം ഒരു അവിശ്വാസി ഒരിക്കലും പിതാവിൻ്റെ ഭവനത്തിലായിരുന്നിട്ടില്ലല്ലോ. അവനൊരു ഭവനമില്ല എന്ന് വേണം പറയുവാൻ. മുടിയനായ പുത്രൻ ഒരു ഭവനം വിട്ടതിനാൽ അവന് ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ അവനെ ആഹ്വാനം ചെയ്യുന്നു. അവൻ മുഴുവൻ സമയവും മകൻ തന്നെയായിരുന്നു, പക്ഷേ അവൻ വീട് ഉപേക്ഷിച്ചു. അതുകൊണ്ട് അവൻ അനുദപിച്ച് തൻ്റെ മനസ്സ് മാറ്റേണ്ടതായി വന്നു. അനുതാപം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ഇതത്രേ. പുതിയ നിയമത്തിൽ വരുന്നതുവരെയും അനുതാപം അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ എന്നതിൻ്റെ പൂർണ്ണ അർത്ഥം നമുക്ക് ലഭിക്കുന്നില്ല. ഈ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിലെ മെറ്റനോയ എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സുമാറ്റുക എന്നത്രേ. വേറെ വിധത്തിൽ പറഞ്ഞാൽ താങ്കൾ ഒരു ദിശയിലേക്ക് നടന്നു പോകുമ്പോൾ താങ്കൾ എങ്ങനെയോ അറിഞ്ഞു ആ വഴി തെറ്റാകുന്നു എന്ന്. ഉടനെ താങ്കൾ നേരെ തിരിഞ്ഞ് എതിർ ദിശയിലേക്ക് പോകുവാൻ ആരംഭിക്കുന്നു. കഴിഞ്ഞൊരു ദിവസം ഞാനും എൻ്റെ രണ്ട് സ്നേഹിതന്മാരും കൂടി മദ്രാസിൽ വെച്ച് ഒരു സ്ഥലത്ത് പോകുവാൻ ഓട്ടോ വിളിച്ചു. വഴി ഞങ്ങൾക്ക് നിശ്ചയമില്ലായിരുന്നു. ആരോ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്ന വഴിയെ വളരെ ദൂരം ചെന്നപ്പോഴാണ് മനസ്സിലായത് ആ വഴി തെറ്റാകുന്നു എന്ന്. പിന്നെ ഞങ്ങൾ തിരിഞ്ഞ് എവിടെ നിന്നും തെറ്റിയോ അവിടെ ചെന്ന് ശരിയായ വഴിയെ യാത്ര ആരംഭിച്ചു. അല്പം താമസിച്ചു എങ്കിലും ശരിയായ സ്ഥലത്ത് എത്തുകയുണ്ടായി. ഞങ്ങൾ പോയ വഴിയിൽ നിന്നും നേരെ തിരിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ചെയ്തത് എന്താണ്? ഞാൻ പോയിരുന്ന വഴി തെറ്റാകുന്നു എന്നും ശരിയായ വഴിയിൽ പോകേണ്ടതുണ്ട് എന്നും ഉള്ളതുകൊണ്ടായിരുന്നു ഞാൻ തിരിഞ്ഞത്. അതാണ് അനുതാപം അല്ലെങ്കിൽ മാനസാന്തരം. ഇവിടെ ദൈവം തൻ്റെ സ്വന്തമായവരോട് മാനസാന്തരത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പുതിയ നിയമത്തിൽ എപ്പോഴും വിശ്വാസികളോടാണ് മാനസാന്തരപ്പെടുവാൻ ദൈവം പറഞ്ഞിട്ടുള്ളത്. തൻ്റെ മക്കൾ മാനസാന്തരപ്പെടുവാൻ ദൈവം ആവശ്യപ്പെടുന്നത് എപ്പോഴും അവരാണ് അനുദപിക്കേണ്ടത്. വെളിപ്പാട് പുസ്തകത്തിൽ ആസ്യയിലെ 7 സഭകളിൽ ഓരോന്നിനും ദൈവം ഓരോ ദൂത് നൽകുന്നു. അവയിൽ 5 എണ്ണത്തോട് ദൈവം പറയുന്നത് മാനസാന്തരപ്പെടുവീൻ എന്നത്രേ. പക്ഷേ രക്തസാക്ഷികളുടെ സഭയായ സ്മുർണയിലെ സഭയോട് അവൻ അത് പറഞ്ഞില്ല. അവർ അവന് വേണ്ടി മരിക്കുകയായിരുന്നതിനാൽ അവരോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ദൈവവചനം മുറുകെ പിടിച്ചിരുന്ന ഫിലദൽഫിയയിലെ സഭയോടും മാനസാന്തരപ്പെടുക എന്ന് ദൈവം പറഞ്ഞില്ല. പക്ഷേ ലവോദിക്കയിലെ സഭ ഉൾപ്പെടെ മറ്റെല്ലാ സഭയോടും കർത്താവ് നൽകിയ ദൂത് മാനസാന്തരപ്പെടുക എന്നത്രേ. രക്ഷിക്കപ്പെടാത്തവരോട് അത്രേ മാനസാന്തരപ്പെടുവീൻ എന്ന് പറയേണ്ടതെന്ന് ഒരു ധാരണ നമുക്കുണ്ട്. പക്ഷേ അവർ എന്തിനു വേണ്ടിയാണ് അനുദപിക്കേണ്ടത്? എന്തിലേക്കാണ് മാനസാന്തരപ്പെടേണ്ടത്? അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിശ മാറ്റണോ? തീർച്ചയായും മാറ്റണം. പക്ഷേ അനുദപിക്കുവീൻ എന്നുള്ള ദൂതല്ല രക്ഷിക്കപ്പെടാത്തവർക്ക് നൽകേണ്ടത്. എന്റെ ചിന്ത എന്തെന്നാൽ, മാനസാന്തര പ്രസംഗം വിശ്വാസികളുടെ തലയ്ക്ക് മുകളിലൂടെ അവിശ്വാസികൾക്ക് കൊടുക്കുന്നു എന്നാണ്. അത് സ്വാഭാവികമായും ചെകിടന്മാരുടെ ചെവിയിലത്രേ എത്തുന്നത്. ആരോടത് അറിയിക്കണോ അവർ നേരെ മുൻപിലിരിക്കുന്നുണ്ട്. അനുദപിക്കുവാൻ നാം പറയേണ്ടത് ദൈവത്തെ കൈക്കണ്ടവരോടാണ്. ഇപ്പോൾ തന്നെ നിങ്ങളിൽ പലരും കത്തെഴുതുവാൻ ഇല്ലൻ്റും പേനയും എടുത്തു എന്നെനിക്കറിയാം. കത്ത് എഴുതാതിരിക്കരുത്, എഴുതിക്കോ. പക്ഷേ നിങ്ങൾ ചോദിക്കുവാൻ പോകുന്ന ചോദ്യത്തിൻ്റെ മറുപടി ഞാനിപ്പോൾ തന്നെ പറയാം. താങ്കളുടെ ചോദ്യം, ദൈവത്തെ അംഗീകരിക്കാത്ത അവിശ്വാസിയായ ഒരു വ്യക്തി ക്രിസ്തുവിങ്കിലേക്ക് വരുവാൻ അനുദപിക്കേണ്ട എന്നാണോ താങ്കളുടെ വാദം? പ്രിയ സുഹൃത്തെ, ഈ വ്യക്തി അനുഷ്ഠിക്കേണ്ട സകല അനുതാപവും വിശ്വസിക്കുക എന്ന ഒറ്റ വാക്കിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ ദൂത് തന്നെ ശ്രദ്ധിക്കുക. അവന് അവിടെ അതിമഹത്തായ ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും, ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. വിശുദ്ധ പൗലോസ് തെസലോനിക്കയിൽ ആദ്യം ചെന്ന അവസരത്തിൽ അവിടുത്തെ ആ ബിംബാരാധനയ്ക്കെതിരായി പ്രസംഗിച്ചില്ല. ആ സമയത്ത് അവിടെ ലഹള നടക്കുകയായിരുന്നു. അതിനെതിരായും പൗലോസ് പ്രസംഗിച്ചില്ല. മദ്യപാനത്തിനെതിരായോ അതുപോലുള്ള സാമൂഹ്യ ദോഷങ്ങൾക്കെതിരായോ പൗലോസ് പ്രസംഗിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ചില പ്രത്യേക പാപങ്ങൾ എടുത്ത് പ്രസംഗിക്കുന്ന പ്രവണത ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നത്. ദൈവവചനം അതിനെതിരായി എവിടെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ അവിടെ മാത്രമേ ഞാനും അത് പറയാറുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. നഷ്ടപ്പെട്ട ഒരു ലോകത്തോടുള്ള നമ്മുടെ ദൂത് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയോട് പറഞ്ഞതായിരിക്കണം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 16:31. വിശ്വസിക്കുക എന്ന ആ ഒറ്റ വാക്കിൽ അനുതാപത്തിന്റെ എല്ലാ വശങ്ങളും അടങ്ങിയിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് തെസലോനിക്കയിൽ പ്രസംഗിച്ചപ്പോൾ അനുതപിക്കുവീൻ എന്ന് പ്രസംഗിച്ചോ? ഇല്ല, അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് എങ്ങനെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. തെസലോനിക്കക്കാർ ഒരു ദിശയിൽ പോവുകയായിരുന്നു. പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തെസലോനിക്കക്കാർ ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞു. അവർ ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ അവർ വിഗ്രഹങ്ങളെ വിട്ടൊഴിഞ്ഞു. വിട്ടുതിരിയുക എന്നാൽ അതാണ് മാനസാന്തരം. അത് വിശ്വാസം എന്ന പദത്തിൽ നാം കാണുന്നു. എന്തിലേക്കെങ്കിലും തിരിയുവാൻ താങ്കൾക്കുണ്ടായിരിക്കണം. ഒരു മനുഷ്യനോട് വെറുതെ തിരിയുക എന്ന് പറയുവാൻ സാധിക്കില്ലല്ലോ. എങ്ങോട്ട് തിരിയണം, ആരിലേക്ക് തിരിയണം എന്നൊക്കെ പറഞ്ഞേ മതിയാകൂ. താങ്കൾ ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ ലോകത്തിന്റെ പാപമയമായ സകലത്തിൽ നിന്നും അത്ര തിരിയുന്നത്. എന്തായിരുന്നാലും പല ദൈവമക്കളും മുടിയൻ പുത്രനെ പോലെ ദൂരദേശത്തേക്ക് പോകാറുണ്ട്. അവരോട് കർത്താവ് പറയുന്നത് തിരികെ വരുവീൻ, വീട്ടിലേക്ക് വരുവീൻ എന്നത്രേ. അങ്ങനെയുള്ള ഒരു വ്യക്തി അത്രേ വീട്ടിലേക്ക് വരേണ്ടത്. ഇന്ന് വിശ്വാസികൾ എന്ന് പേരുകൊണ്ട് അനേകരും വീട്ടിലേക്ക് വരേണ്ടിയിരിക്കുന്നു. രക്ഷിക്കപ്പെടാത്തവരായി തെരുവിൽ കാണുന്നവരെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്, അവിടുന്ന് താങ്കളോടാണ് സംസാരിക്കുന്നത്. സുഹൃത്തെ, അവൻ പറയുന്നു, വീട്ടിലേക്ക് വരിക. താങ്കൾ എന്ത് ചെയ്യുകയാണ്? ഇന്നും കള്ളത്തരം കാണിക്കുകയാണോ? അവിശ്വസ്തത താങ്കളുടെ ജീവിതത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണോ? ആരും കാണാതെ താങ്കൾ ചെയ്യുന്ന ആ രഹസ്യ പാപങ്ങൾ, ചിന്തിക്കുന്ന പാപങ്ങൾ, ദൈവം പറയുന്നു വീട്ടിലേക്ക് വരിക. ഇപ്പോൾ പോകുന്ന ഡയറക്ഷനിൽ നിന്നും നേരെ തിരിയുക, വീട്ടിലേക്ക് വരിക. ഇത് വിശ്വാസികൾക്കുള്ള ഒരു ദൂതാകുന്നു. ഇസ്രായേലിൽ ഉണ്ടായിരുന്നവരോട്, തൻ്റെ മക്കളോട് അവൻ പറഞ്ഞത്, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും. വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ മുടിയൻ പുത്രന് ഒരു അടിയല്ല കിട്ടിയത്, അവൻ അടി കിട്ടിയത് ദൂരദേശത്ത് വെച്ചായിരുന്നു. പന്നിക്കൂട് ആസ്വാദ്യകരമാകുന്നു എന്ന് ചിന്തിച്ചാൽ താങ്കൾ തെറ്റി. പാപത്തിൽ വീണിട്ടുള്ള ഏതൊരു വിശ്വാസിക്കും സത്യസന്ധമായി പറയുവാൻ കഴിയുന്നത് എന്തെന്നാൽ താൻ ചിന്തിച്ചിരുന്നത് പോലെ രസമുള്ള ഒരു പരിപാടിയല്ല അതെന്നാണ്. പന്നിക്കൂട്ടിൽ നിന്നും വെളിയിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പ്രിയ സുഹൃത്തെ, ജീവനുള്ള ജന്തുക്കളിൽ പന്നി കിടക്കുന്ന കുഴി ഇഷ്ടപ്പെടുന്ന രണ്ട് ജന്തുക്കളില്ല, ഒന്നേ ഉള്ളൂ, അത് പന്നി മാത്രമാകുന്നു. മക്കൾക്ക് ആ സ്ഥലം ഒരിക്കലും ഇഷ്ടപ്പെടില്ല, അവർ അതിൽ നിന്നും വെളിയിൽ വരും. തങ്ങൾ ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങി വന്ന് അനുദപിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യം മലാക്കിയുടെ സമയത്ത് ജനം നിരസിച്ചു. ഞങ്ങളെങ്ങും കുഴഞ്ഞില്ല, പിന്നെന്തിനാണ് ഈ മടങ്ങിവരവൊക്കെ എന്നാണ് അവരുടെ ഭാവം. അവർ പറയുന്നത്, ഈ ദേവാലയം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അനുഷ്ഠിക്കുവാൻ പറഞ്ഞിട്ടുള്ള സകല ആചാരങ്ങളിലൂടെയും ഞങ്ങൾ തെറ്റാതെ പോകുന്നുണ്ട്, എന്നിട്ടും എന്തോന്നിനാ ഞങ്ങൾ അനുദപിക്കേണ്ടത്? നിന്റെ അടുത്തേക്ക് മടങ്ങി വരുവാൻ നീ പറയുന്നത് ഇതിലൊക്കെ രസം. ഞങ്ങൾ എങ്ങും പോയില്ലല്ലോ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ ദൈവം പറയുന്നത്, അതേ കുഞ്ഞെ, നീ ഒരുപക്ഷെ ആചാരങ്ങളിലൂടെ എല്ലാം പോകുന്നുണ്ടാകും, പക്ഷെ നിന്റെ ഹൃദയം എങ്കിൽ നിന്നും വളരെ ദൂരത്തിലാകുന്നു. ആത്മാർത്ഥതയില്ലാത്ത അനുഷ്ഠാനങ്ങൾ. ആത്മീയ ഗോളത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിലും ഇത് സത്യമാകുന്നു എന്നതാണ് ഖേദകരം. നമുക്കുള്ള ചില ചെറിയ ചെറിയ ചടങ്ങുകളിലൂടെ നാം പോയി സംതൃപ്തരാകും. നമുക്ക് നമ്മുടേതായ ചില പദപ്രയോഗങ്ങളുണ്ട്. എപ്പോഴാണ് സ്തോത്രം പറയേണ്ടതെന്നും എപ്പോഴാണ് ഹല്ലേലൂയ പറയേണ്ടതെന്നും ആരാധനക്കാർക്കറിയാം. അർത്ഥമില്ലാത്ത സാക്ഷ്യം ആചാരങ്ങളിൽ ഒന്നും മാത്രമല്ലേ? ആരാധനയിൽ താങ്കൾ പറയുന്നതിനും ചെയ്യുന്നതിനും എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഇതൊക്കെ പറയുമെങ്കിലും ഹൃദയം ദൈവത്തിൽ നിന്നും വിദൂരതയിലാണ്. നാം അനുദപിക്കുവാൻ മാനസാന്തരപ്പെടുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. പക്ഷേ നമുക്ക് ചെയ്യുവാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യമായിട്ടാണ് അത് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ലോകത്തിൽ മറ്റാരേക്കാളും ഈ കാര്യം എളുപ്പമായിരിക്കേണ്ടത് നമുക്കത്രേ. പക്ഷെ നാം അത് ചെയ്യില്ല, അനുദപിക്കില്ല, പാപം ഏറ്റുപറയുകയില്ല. എന്തെങ്കിലും മുടന്തൻ ന്യായം പറഞ്ഞ് എങ്ങനെങ്കിലും തെറ്റിനെ ന്യായീകരിച്ച് രക്ഷപ്പെടുവാനാണ് നമ്മുടെ ഭാവം. എല്ലാം തികഞ്ഞു എന്ന ചിന്ത ഉള്ളതാണ് അധപ്പതിച്ച ആത്മികതയുടെ ലക്ഷണം. ഞങ്ങൾ എങ്ങോട്ടാണ് മടങ്ങി വരേണ്ടത്? ഞങ്ങൾ എങ്ങനെ അനുദപിക്കണമെന്നാകുന്നു ഈ പറയുന്നത്? ഞങ്ങൾ നല്ലവരല്ലേ? ഞങ്ങൾക്ക് ഈ മാനസാന്തരത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതാ വെളിയിൽ കാണുന്ന ആ കൂട്ടമത്രേ ശരിയാകേണ്ടത്. അവരുടെ ആരാധന വിശുദ്ധിയിലാകുന്നു എന്നാണോ പറയുന്നത്? ഞങ്ങളെപ്പോലെ വേർപെട്ട് ആരാധിക്കാത്തിടത്തോളം കാലം അവർ ശരിയാകില്ല. അതുകൊണ്ട് എന്റെ സാർ അവരോടങ്ങ് പറഞ്ഞാൽ മതിയാകും അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനും ഒക്കെ. അല്ല സുഹൃത്തെ, താങ്കളാകുന്നു തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുദപിക്കേണ്ടത്. മടങ്ങി വരൂ. ദൈവം താങ്കളെ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ കുറവുകളിൽ മാത്രം നോക്കിയിരിക്കാതെ താങ്കളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്ന് പരിശോധിക്കുമോ? ജീവിതത്തിൽ താങ്കൾ എവിടെയാണ് വഴിതെറ്റിയത്? വർഷങ്ങൾക്ക് മുൻപ് താങ്കൾ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവ പൈതലായി എന്നത് സത്യമാകുന്നു. പിന്നെ ആ തീരുമാനത്തിൽ നിന്നും വെളിയിൽ പോയില്ലേ? ദൂരദേശത്തല്ലേ ഇന്ന്? മടങ്ങി വരൂ. ഭവനത്തിലേക്ക് മടങ്ങി വരൂ. പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരൂ. ആ പണം വെട്ടിക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കൂ. മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത് ഉപേക്ഷിക്കൂ. ഭവനത്തിൽ വിശ്വസ്തത കാണിക്കുവാൻ സാധിക്കാത്തതിൽ അനുദപിക്കൂ. കോപ സ്വഭാവം വിട്ടുകളയൂ. ഉദാസീനത പാടെ ഉപേക്ഷിക്കൂ. മടങ്ങി വരൂ സുഹൃത്തെ, ഭവനത്തിലേക്ക് മടങ്ങി വരൂ. ഈ പന്നിക്കൂട്ടിൽ, ഈ അശുദ്ധിയിൽ എന്തിനു നരകിച്ച് നശിക്കണം?